വെളിപ്പാട് അദ്ധ്യായം 14. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്റെ മുമ്പിൽ കുഞ്ഞാടുണ്ടായിരുന്നു. അവൻ സിയോൻ പർവ്വതത്തിന് മുകളിൽ നിൽക്കുകയായിരുന്നു. 144,000 പേർ അവനോടൊത്തുണ്ടായിരുന്നു. അവരുടെയെല്ലാം നെറ്റിമേൽ അവന്റെയും അവന്റെ പിതാവിന്റെയും നാമം എഴുതിയിരുന്നു. ധാരാളം ജലപ്രവാഹത്തിന്റെയും ഇടിമുഴക്കത്തിന്റെയും പോലുള്ള ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ടു. ആളുകൾ വീണമീട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് സദൃശ്യമായ ശബ്ദമാണ് ഞാൻ കേട്ടത്. ജനങ്ങൾ സിംഹാസനത്തിന് മുമ്പാകെയും 4 ജീവനുള്ള ജന്തുക്കളുടെയും മൂപ്പന്മാരുടെയും സാന്നിധ്യത്തിൽ വച്ചും ഒരു പുതിയ ഗാനം പാടി. ഭൂമിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടിരുന്ന 144,000 പേരൊഴിച്ച് മറ്റാർക്കും ഈ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ 144,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവരായിരുന്നു. അവർ സ്വയം ശുദ്ധരായി സംരക്ഷിച്ചു. അവർ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തൊക്കെ പിന്തുടർന്നു. ഭൂവാസികൾക്കിടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ് ഈ 144,000 പേരും. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യമായി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ. അവർ നുണ പറഞ്ഞിരുന്നില്ല. അവർ നിഷ്കളങ്കരായിരുന്നു. അപ്പോൾ മറ്റൊരു ദൂതൻ ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും വംശക്കാരോടും വിളംബരം ചെയ്യാനുള്ള ശാശ്വത സുവിശേഷം ആ ദൂതന്റെ പക്കലുണ്ടായിരുന്നു. ദൂതൻ ഉച്ചത്തിൽ പറഞ്ഞു,
ദൈവത്തെ ഭയക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. ദൈവം മനുഷ്യരെ വിധിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. ദൈവത്തെ നമസ്കരിക്കുക. സ്വർഗവും ഭൂമിയും കടലും ജലധാരകളും അവൻ സൃഷ്ടിച്ചു.
അപ്പോൾ ഒന്നാമത്തെ ദൂതനെ പിന്തുടർന്നിരുന്ന രണ്ടാമത്തെ ദൂതൻ പറഞ്ഞു,
അവൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബാബിലോൺ മഹാനഗരം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയും അവൾ തന്റെ അധമ വികാരങ്ങളുടെ വീഞ്ഞിൽ നിന്ന് കുടിപ്പിക്കുകയും ദൈവത്തിന്റെ കോപത്തിനിരയാവുകയും ചെയ്തു.
രണ്ട് ദൂതന്മാരെയും പിന്തുടർന്ന് മൂന്നാമതൊരു ദൂതൻ കൂടി വന്നു. ഈ ദൂതൻ ഉച്ചത്തിൽ പറഞ്ഞു,
മൃഗത്തെയും അതിന്റെ വിഗ്രഹത്തെയും നമസ്കരിക്കുകയും മൃഗത്തിന്റെ അടയാളം അവരുടെ നെറ്റിയിലോ അഥവാ അവരുടെ കയ്യിലോ വഹിക്കുകയും ചെയ്യുന്നവന് ദുരിതം. അയാൾ ദൈവകോപത്തിന്റെ വീഞ്ഞു കുടിക്കും. ദൈവത്തിന്റെ കോപമാകുന്ന കോപ്പയിൽ നിന്നുമുള്ള മുഴുവൻ ശക്തിയും കൊണ്ടുണ്ടാക്കിയതാണ് ഈ വീഞ്ഞ്. അയാൾ പരിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുമ്പിൽ കത്തുന്ന ഗന്ധകത്തിൽ പീഡിപ്പിക്കപ്പെടും. അവരുടെ വേദനയുടെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിന്റെ വിഗ്രഹത്തെയും നമസ്കരിക്കുകയോ അതിന്റെ നാമമുദ്ര സ്വീകരിക്കുകയോ ചെയ്യുന്നവർക്ക് രാവും പകലും വിശ്രമമുണ്ടായിരിക്കുകയില്ല. ഇതിനർത്ഥം ദൈവത്തിന്റെ വിശുദ്ധർ സഹനശക്തിയുള്ളവരായിരിക്കണം. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും യേശുവിൽ തങ്ങൾക്കുള്ള വിശ്വാസം തുടരുകയും വേണം.
അനന്തരം ഞാൻ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ശബ്ദം പറഞ്ഞു,
ഇങ്ങനെ എഴുതുക, ഇനി കർത്താവിൽ മരിക്കുന്നവർ അനുഗ്രഹീതർ.
ആത്മാവ് പറയുന്നു,
അതെ, അത് സത്യമാകുന്നു. അവർ അധ്വാനത്തിൽ നിന്നും വിശ്രമം നേടും. അവരുടെ പ്രവൃത്തികൾ അവരോടൊത്തിരിക്കും.
ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മുമ്പിലൊരു വെളുത്ത മേഘത്തെ കണ്ടു. ആ വെളുത്ത മേഘത്തിനുമേൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ ഇരുന്നു. അവന്റെ തലയിൽ ഒരു സ്വർണ കിരീടവും കയ്യിൽ മൂർച്ചേറിയ അരിവാളുമുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു ദൂതൻ കൂടി ദൈവാലയത്തിൽ നിന്നും പുറത്തു വന്നു. ഈ ദൂതൻ മേഘത്തിലിരുന്ന ആളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു,
അരിവാൾ എടുത്ത് ഭൂമിയിൽ നിന്നും കൊയ്യുക, വിളവെടുപ്പിനുള്ള സമയമായിരിക്കുന്നു. ഭൂമിയുടെ ഫലം പഴുത്തിരിക്കുന്നു.
അതുകൊണ്ട് മേഘത്തിലിരിക്കുന്ന ദൂതൻ തന്റെ വാൾ ഭൂമിക്കുമേൽ വീശി ഭൂമിയിലെ വിളവ് കൊയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയത്തിൽ നിന്നും മറ്റൊരു ദൂതൻ പുറത്തേക്ക് വന്നു. ആ ദൂതന്റെ കയ്യിലും ഒരു അരിവാളുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്നും വന്നു. ആ ദൂതന് തീയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. ഈ ദൂതൻ അരിവാൾ പിടിച്ച ദൂതനോട് വിളിച്ചു പറഞ്ഞു,
മൂർച്ചയുള്ള അരിവാൾ കൊണ്ട് ഭൂമിയിലെ മുന്തിരിക്കുലകൾ കൊയ്തെടുക്കുക. ഭൂമിയിലെ മുന്തിരിങ്ങകൾ നന്നായി വിളഞ്ഞിരിക്കുന്നു.
ദൂതൻ ഭൂമിക്ക് മുകളിലൂടെ തന്റെ വാൾ വീശി. ദൂതൻ ഭൂമിയിലെ മുന്തിരി പറിച്ച് ദൈവകോപത്തിന്റെ മുന്തിരിച്ചക്കിലേക്കിട്ടു. നഗരത്തിന് പുറത്ത് മുന്തിരിച്ചക്കിൽ വച്ച് അവ മെതിച്ചു. മുന്തിരിച്ചക്കിൽ നിന്നും രക്തം പ്രവഹിച്ചു. കുതിരത്തലകളോളം പൊക്കത്തിൽ ഉയർന്നു തെറിച്ച അത 200 നാഴിക ദൂരം പോയി.